നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവതരിപ്പിക്കുന്ന ഫെഡറൽ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ കുത്തൊഴുക്കായിരിക്കുമോ? ഇന്ത്യൻ ജനാധിപത്യം കണ്ടുപരിചയിച്ച നമ്മുടെ എല്ലാം മനസ്സിൽ സ്വാഭാവികമായും തോന്നാവുന്ന ഒരു സംശയമായിരിക്കും അത്. മാർച്ച് 25 ചൊവ്വാഴ്ച ആന്റണി അൽബനീസി സർക്കാരിന്റെ ഈ ടേമിലെ അവസാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കാവുന്നത്? അക്കാര്യമാണ് വാർത്തയ്ക്കപ്പുറം എന്ന പരിപാടിയിലൂടെ SBS മലയാളം ഇന്ന് പരിശോധിക്കുന്നത്. SBS മലയാളത്തിൽ ഈ റിപ്പോർട്ടുമായി ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയൻ വാർത്തകളും അവയുടെ വിശകലനങ്ങളും എല്ലാം അറിയാനായി SBS മലയാളത്തെ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. ഒരുപക്ഷെ ഫെഡറൽ ട്രഷറർ ജിം ചാമേഴ്സ് പോലും ഒരു സമ്പൂർണ്ണ ബജറ്റ് ഇത്തവണ അവതരിപ്പിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കില്ല. ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രഷറർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും ഫെഡറൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പൂർണ്ണ ബജറ്റിന് പകരം ഒരു മിനി ബജറ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ക്വീൻസ്ലാൻഡിൽ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് വീശുകയും വ്യാപകമായ നാശനഷ്ടം വിതയ്ക്കുകയും ചെയ്തതോടെ ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പദ്ധതികളിൽ നിന്ന് പ്രധാനമന്ത്രി പിന്നോട്ടു പോയി. ഇതോടെയാണ് ഒരു മിനി ബജറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ നിന്ന് സമ്പൂർണ്ണ ബജറ്റ് തന്നെ ഉറപ്പായത്. മെയ് മാസത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് ഓസ്ട്രേലിയയിൽ സാധാരണ ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ മെയ്യിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നതിനാൽ ബജറ്റ് മാർച്ചിലേക്ക് മാറ്റിയിരിക്കുന്നു. മാർച്ച് 25 ചൊവ്വാഴ്ച വൈകിട്ടാകും പാർലമെന്റിൽ ട്രഷറർ ബജറ്റ് അവതരിപ്പിക്കുക. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ബജറ്റ് ആയതിനാൽ ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ പലരും പ്രതീക്ഷിക്കുമെങ്കിലും അധികം അത്ഭുതങ്ങളൊന്നും കാത്തിരിക്കേണ്ട എന്നാണ് ട്രഷറർ തന്നെ പറയുന്നത്. അതിന്റെ പ്രധാന കാരണം ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ബാക്കി വച്ചുപോയ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. ആൽഫ്രഡ് ദുരന്തത്തിൽ നിന്നും ക്വീൻസ്ലാൻഡിനും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിനും കരകയറാനും പുനർനിർമ്മാണം നടത്താനും 1.2 ബില്യൺ ഡോളറിന്റെയെങ്കിലും ബാധ്യതയുണ്ടാകും എന്നാണ് ട്രഷറർ ജിം ചാമേഴ്സ് ചൂണ്ടിക്കാട്ടിയത്. ഇതോടൊപ്പം മറ്റു വർധനവുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇതിനകം മാറ്റിവച്ചിട്ടുള്ള 11.6 ബില്യൺ ഡോളർ 13.5 ബില്യണായി ഉയരും. ഇത് ബജറ്റ് കണക്കുകളെ ബാധിക്കുമെന്ന് ട്രഷറർ വ്യക്തമാക്കി കഴിഞ്ഞു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ബജറ്റിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം ഇതൊരു കമ്മി ബജറ്റ് ആയിരിക്കും എന്നതാണ്. കുറഞ്ഞത് 26.9 ബില്യൺ ഡോളറിന്റെ ധനക്കമ്മിയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം, അതായത് 2025-26 ഈ കമ്മി 46.9 ബില്യൺ ഡോളറായി ഉയരാം.
Defining feature of our first three budgets was responsible economic management. That will be a defining feature of the fourth as well. Even this year, where we will be printing a deficit for this year, it will be much, much smaller than what we inherited from our political opponents. And that shows the progress that we've been able to make.
തുടർച്ചയായി രണ്ടു വർഷങ്ങളിലെ മിച്ച ബജറ്റുകൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയയിൽ ബജറ്റ് വരവിനേക്കാൾ കൂടുതൽ ചെലവിലേക്ക് നീങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2008 ശേഷം ഓസ്ട്രേലിയയിലെ ആകെ മിച്ച ബജറ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ മാത്രമാണ്. അതായത് കമ്മി ബജറ്റിനെ അത്ര ആശങ്കയോടെ കാണേണ്ട കാര്യമില്ല എന്നർത്ഥം. അമേരിക്കൻ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക അനിശ്ചിതാവസ്ഥയും ചൈനയുടെ സമ്പദ്രംഗത്ത് വരുന്ന മാന്ദ്യവും ഉൾപ്പെടെ നിരവധി കാരണങ്ങളാണ് ഈ മാറ്റത്തിന് പിന്നിൽ ജിം ചാമേഴ്സ് ചൂണ്ടിക്കാട്ടുന്നത്.
It's tempting to think that this is only because of a new policy agenda from a new administration in the US, but in reality we've got what's happening in DC, we've got a weaker and slowing Chinese economy, we've got a war in Eastern Europe, we've got a tentative ceasefire in the Middle East. We've got political disruption and dissatisfaction around the world. And so all of this makes the global economic environment very uncertain. And that's why our budget will be about responsibility, but it will also be about resilience.
അമേരിക്കൻ താരിഫുകൾ നേരിടുന്നത് ലക്ഷ്യമിട്ട് ബൈ ഓസ്ട്രേലിയൻ അഥവാ ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്ന നയം കൂടുതൽ സജീവമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ബജറ്റിൽ ഇതിനായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി നൽകുന്ന സൂചന. അതേസമയം അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും ബജറ്റ് തയ്യാറാക്കുമ്പോൾ ട്രഷറി ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി മാന്ദ്യത്തിലേക്ക് നീങ്ങിയാൽ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അത് പ്രത്യക്ഷത്തിൽ തന്നെ ബാധിക്കും. ബജറ്റിൽ കാര്യമായ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ജീവിത ചെലവ് ഇനിയും കൂടുന്നത് പിടിച്ചു നിർത്താൻ പദ്ധതികൾ ഉണ്ടാകുമോ എന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട്. ഇക്കാര്യം ജിം ചാമ്പേഴ്സിനോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു. മുൻ വർഷങ്ങളിലേതുപോലുള്ള പദ്ധതികൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ ഏറ്റവും പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന് വൈദ്യുതി നിരക്കിൽ ജനങ്ങൾക്ക് ഇളവ് നൽകാനുള്ള പദ്ധതിയായിരുന്നു. $3.5 ബില്യൺ ഇതിനായി നീക്കിവച്ചത്. രാജ്യത്തെ നാണയപ്പെരുപ്പം പിടിച്ചു നിർത്താനും അതിലൂടെ വർഷങ്ങൾക്ക് ശേഷം പലിശ കുറയ്ക്കാനും ഇത് ഒരു പരിധിവരെ സഹായിച്ചിരുന്നു. എന്നാൽ July 1 വൈദ്യുതി നിരക്കിൽ വർധനവ് വരുത്താൻ റെഗുലേറ്ററി സമിതി അനുമതി നൽകിയതോടെ ഈ വൈദ്യുതി ബിൽ റിബേറ്റിന്റെ ഭാവി പ്രധാന ചോദ്യമാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രഷറർ വ്യക്തമാക്കുന്നത്.
Yeah, I'm obviously not going to commit to another round of energy bill rebates here with you in Brisbane a week out from the budget. But what I can say is that there'll be more cost of living help in the budget. The form of that will be made clear to you over the course of the next week or so. Because we understand that people are still under pressure despite this quite remarkable progress that we're making together in our economy.
ഓസ്ട്രേലിയയിൽ അടുത്തയാഴ്ച അവതരിപ്പിക്കുന്ന ഫെഡറൽ ബജറ്റിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന കാര്യമാണ് SBS മലയാളം ഇവിടെ പരിശോധിക്കുന്നത്. അതിലേക്ക് ഉടൻ തിരിച്ചെത്താം. ജീവിത ചെലവ് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മറ്റൊരു പ്രഖ്യാപനം ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ് സ്കീം വഴിയുള്ള മരുന്നുകളുടെ വില കുറയ്ക്കും എന്നതാണ്. ലേബർ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ മാത്രം നടപ്പാകുന്ന ഒരു പദ്ധതിയാകും ഇത്. എങ്കിലും ബജറ്റിൽ ഇതിന്റെ പ്രഖ്യാപനമുണ്ടാകും. ഒരു സ്ക്രിപ്റ്റിന് പരമാവധി $25 PBS ചെലവ് കുറയ്ക്കുമെന്നാണ് പ്രഖ്യാപനം. നിലവിൽ ഇത് $31.60. ഈ വാഗ്ദാനത്തെ സ്വാഗതം ചെയ്ത് ഗ്രീൻസ് പാർട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഗ്രീൻ സെനറ്റർ നിക് മക്കിം:
People are getting smashed everywhere they go with cost of living, and health is a big, big part of that. The Greens have long been calling for relief to be given for people in health. We would really like to see dental into Medicare. That would have been a great thing for the government to do, and they still could do it in the budget next week. But as far as this announcement goes, it will provide much needed relief to millions of people.
ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയാൽ മാത്രം നടപ്പാക്കാൻ സാധ്യതയുള്ള മറ്റു ചില പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടാകും. അതിലൊന്ന് ചൈൽഡ് കെയർ സബ്സിഡി വ്യാപകമാക്കുന്നതാണ്. വർഷം $530,000 വരെ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും സബ്സിഡിയോടെ ചൈൽഡ് കെയർ ലഭ്യമാക്കും. സബ്സിഡി ലഭിക്കുന്നതിനുള്ള ആക്ടിവിറ്റി ടെസ്റ്റ് എടുത്തുകളയുകയും ചെയ്യും. ബൾക്ക് ബില്ലിംഗ് GP സേവനം കൂടുതൽ ലഭ്യമാക്കാൻ മെഡിക്കെയറിന് 8.5 ബില്യൺ ഫണ്ടിംഗ് നൽകുമെന്ന ലേബർ പ്രഖ്യാപനവും ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. ഇത് നടപ്പാക്കുമെന്ന് ലിബറൽ സഖ്യവും പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഈ മാറ്റം നിലവിൽ വരും. വിദ്യാഭ്യാസ വായ്പകളുള്ള ഓസ്ട്രേലിയക്കാർക്ക് അവരുടെ ബാധ്യതകളുടെ 20% എഴുതിത്തള്ളാനുള്ള പ്രഖ്യാപനവും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. June 1 ഇത് പ്രാബല്യത്തിൽ വരിക. ഒറ്റത്തവണ ഇളവ് എന്ന നിലയിലാകും ഇത് നൽകുന്നത്. പ്രഖ്യാപനങ്ങളിൽ പലതും നടപ്പിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചാകും എന്നതിനാൽ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ഒരു ചിത്രവുമാകാം ഈ ബജറ്റ്. എന്നാൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടപ്പാകണമെങ്കിൽ അതിനുള്ള പണം എങ്ങനെ വകയിരുത്തും എന്ന കാര്യം കൂടി സർക്കാർ വ്യക്തമാക്കേണ്ടി വരും. അതാകാം വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച. ഫെഡറൽ ട്രഷറർ ജിം ചാമേഴ്സ് അടുത്തയാഴ്ച ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയും എന്ന കാര്യമാണ് SBS മലയാളം വാർത്തയ്ക്കപ്പുറം എന്ന ഈ പോഡ്കാസ്റ്റിൽ പരിശോധിച്ചത്. ഇത്തരത്തിൽ നിങ്ങൾ അറിയേണ്ട ഓസ്ട്രേലിയൻ വാർത്തകളും അവയുടെ വിശകലനങ്ങളും എല്ലാം SBS മലയാളം പതിവായി നൽകുന്നുണ്ട്. അവ മുടങ്ങാതെ കേൾക്കാനായി ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ പിന്തുടരാം. SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം എന്ന് തിരയുകയോ ചെയ്യാം. അതുമല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക sbs.com.au/malayalam. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.